നിങ്ങളുടെ ശബ്ദം ഉയരാൻ പാടില്ല. എന്റെ ശബ്ദം സ്വതവേ പരുക്കനായൊരു ശബ്ദമാണ്, എന്റെ ശബ്ദം കുറച്ച് ബാസുള്ള ശബ്ദമാണ്. എത്ര പതുക്കെ പറഞ്ഞാലും അത് റസൂലുള്ളാഹിന്റെ ശബ്ദത്തെക്കാൾ ഉയർന്നു പോകും. അതുകൊണ്ട് ഞാൻ ഭയക്കുകയാണ്, എന്റെ ശബ്ദം ഞാൻ അല്ലാണ്ട് റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തിയാൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ പാഴാകുമെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പേടിച്ചിട്ട് വരാത്തതാണെന്ന് അവിടുത്തെ അനുയായി പറഞ്ഞതായി ഹദീസിൽ രേഖപ്പെടുത്തുകയാണ്.
ഒരു സഹാബി വന്നില്ല, കാരണം ഞാൻ പയ്യപ്പനാരി എന്റെ ശബ്ദം ഇച്ചിരി ഓവറായ സൗണ്ടാണ് എന്റെ സൗണ്ട് മാതിരി. അപ്പൊ അതുകൊണ്ട് പയ്യ പറഞ്ഞാലും പറവൂര് കേൾക്കും, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുന്നില്ല തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞാൽ സഹാബി മാറി നിന്നു. ഇത് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണ ഈ വിഷയം. ഖുർആനിലെ മിഅ്റാജ് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. ഈ അനുരാഗം പറഞ്ഞിട്ട് മിഅ്റാജ് പറഞ്ഞാലേ മിഅ്റാജ് മനസ്സിലാവൂ, മിഅ്റാജിന്റെ സന്ദേശം മനസ്സിലാവൂ. അള്ളാഹുവിന്റെ വിശുദ്ധനായ പ്രവാചകനെ അള്ളാഹു സ്നേഹിച്ച ഇത്രയേറെയായിരുന്നു. ആ പ്രവാചകനെ അള്ളാഹു ഇത്രയേറെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ആ പ്രവാചകനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു സഹിക്കുമായിരുന്നു, അള്ളാഹു സഹിക്കുമായിരുന്നു. ആരെങ്കിലും ആരെങ്കിലും പ്രവാചകരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് അള്ളാഹുവിന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഖുർആനിൽ എത്രയോ തെളിവുകൾ, എത്രയോ തെളിവുകൾ. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നിട്ട് ആളുകൾ പറഞ്ഞു, ഏ നൂഹേ,
ഇന്നാല നറാക ഫീ സബാഹതിൻ വഇന്നാല നലന്നുക്ക മിനൽ കാബിദീൻ. ഏ നൂഹേ, നിനക്ക് ഭ്രാന്താണ്, നീ വിട്ടിയാണ്. ഇന്നാല നറാക ഫീ സബാഹ, ഓ നൂഹേ, നിനക്ക് വിട്ടിയാണ്, നീ മന്ദബുദ്ധിയാണ്. വഇന്നാല നലന്നുക്ക മിനൽ കാബിദീൻ, ഓ നൂഹേ, നീ വലിയ കള്ളനാണെന്ന് പറയുകയാണ്. അനുയായികൾ ഭ്രാന്തനെന്ന് വിളിച്ചപ്പോ, മന്ദബുദ്ധി എന്ന് വിളിച്ചപ്പോ അള്ളാഹു ഇടപെട്ടില്ല, അള്ളാഹു മറുപടി പറഞ്ഞില്ല. നൂഹിനബി തന്നെയാണ് അവരോട് മറുപടി പറഞ്ഞത്, പലയാ കൂമി ലൈസീലാലും വലാ പിന്നീ റസൂലും റബ്ബുല്ലാലമീൻ. ഓ സമൂഹമേ, ഞാൻ വരികേടിലല്ല, നിങ്ങളാണ് വരികെട്ടുപോയവർ. അള്ളാഹുവിന്റെ ദൂതൻ മാത്രമാണ്. അള്ളാഹു നൂഹ് നബിയെ വിട്ടി എന്ന് വിളിച്ചപ്പോൾ ഇടപെട്ടില്ല. സാലിഹ് നബിയോട് ആളുകൾ പറഞ്ഞു, സാലിഹേ, ഇന്നാല നറാക ഫീ സബാഹ, ഓ സാലിഹേ, നീ വിട്ടിയാണ്, നീ മന്ദബുദ്ധിയാണ്. അള്ളാഹു ഇടപെട്ടില്ല സാലിഹ് നബിയെ വിട്ടി എന്ന് വിളിച്ചപ്പോ, ഭ്രാന്തൻ എന്ന് വിളിച്ചപ്പോ, കള്ളനെന്ന് വിളിച്ചപ്പോൾ അള്ളാഹു മാറി നിന്നു, ഇടപെട്ടില്ല. സാലിഹ് നബി തന്നെയാണ് മറുപടി അവരോടും പറഞ്ഞത്, കാലയാ തോമി ലൈസ ഫീ സബാഹ, ഓ സമൂഹമേ, എനിക്ക് വിഡ്ഢിത്തമില്ല, എനിക്ക് ബുദ്ധിയുടെ മരവിപ്പില്ല, നിങ്ങളാണ് അതിൽ പെട്ടുപോയവർ. പക്ഷെ അള്ളാഹുവിന്റെ പ്രവാചകനെ ആരോ പറഞ്ഞു, അത്ര പ്രവാചകനെ, മുഹമ്മദ് ഇന്നതല മജ്നൂൺ, ഓ മുഹമ്മദ് ഇന്നതല മജ്നൂൺ, നീ ഭ്രാന്തനാണ്. അള്ളാഹുവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അനുരാഗത്തിന്റെ തൂവൽ കെട്ടാറ് സ്പർശിക്കുകയാണ്, അനങ്ങുകയാണ്. താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്റെ ഹബീബിനെ പറഞ്ഞപ്പോ അള്ളാഹു സഹിക്കാൻ കഴിഞ്ഞില്ല. നൂഹ് നബിയെ പറഞ്ഞപ്പോൾ ഇടപെടാത്ത റബ്ബ്, സാലിഹ് നബി ആക്ഷേപിച്ചപ്പോൾ ഇടപെടാത്ത റബ്ബ്, അള്ളാഹു റസൂലിനോട് പറയുകയാണ്, ഇല്ല നബിയെ, അക്ഷരങ്ങൾ ചിതറിത്തെറുക്കുന്ന പേനയെ തന്നെയാണ് സത്യം, അക്ഷരങ്ങൾ ആരവം മുഴക്കുന്ന പേനയെ തന്നെയാണ് സത്യം. ഉൽക്കരമിതമായ ആ പേനകൾ കൂറിയിട്ട് ആക്ഷേപങ്ങളെ തന്നെയാണ് സത്യം. ഓ പ്രവാചകരെ, ഓ പ്രവാചകരെ, അള്ളാഹുവിന്റെ കാരുണ്യങ്ങൾ, അങ്ങ് ഭ്രാന്തനല്ല നബിയെ, അങ്ങ് ഭ്രാന്തനല്ല നബിയെ, അങ്ങ് ഭ്രാന്തനല്ല നബിയെ. അള്ളാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിച്ചവര്, അള്ളാഹുവിന്റെ പ്രവാചകനെ ഭ്രാന്തനെന്ന് വിളിച്ചവര്, ഇത് പണ്ട് മുതലേ തുടങ്ങുന്ന ചരിത്രത്തിന്റെ ക്ഷണിയാവർത്തനമാണ്. സഹോദരങ്ങളെ, എന്റെ സ്വദേശമായ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ 144 പ്രഖ്യാപിച്ചിരിക്കുകയാണിത്. തൊടുപുഴ ന്യൂമാൻ വിളേജിൽ ഇന്നലെ വിതരണം ചെയ്ത കുസ്തി പേപ്പറിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അത് അധിക്ഷേപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ അധിക്ഷേപിച്ചുകൊണ്ട് പത്തനംതിട്ട ജില്ലയിലെ കോട്ടാക്കല് നിങ്ങളാണ് വിതരണം ചെയ്ത ഒരു വിഭാഗം ആളുകൾ വിതരണം ചെയ്ത ലഘുലേഖയെ അള്ളാഹുവിന്റെ പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് പണ്ഡിതന്മാർക്കിന്റെ കണ്ണിന് തിമിരം ബാധിച്ചവർ ചെയ്ത വർഗീയ കോമരങ്ങൾ ഉറഞ്ഞു പിള്ളിയതുപോലെ ഡെന്മാർക്കിലെ കാർട്ടൂണിസ്റ്റ് പറഞ്ഞതുപോലെ പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങലില് നിങ്ങളാണ് വിതരണം ചെയ്യപ്പെട്ടുപോയ എവിടെയാണ് വിതരണം ചെയ്തത് ഒരു മരണ വീട്ടിലോട്ട് കടന്നു വന്നവർ വിതരണം ചെയ്ത ദുഃഖം തിളങ്ങിച്ചു നിൽക്കുന്ന മരണ വീട്ടിൽ വിതരണം ചെയ്ത ലഘുലേഖയിൽ അള്ളാഹുവിന്റെ പ്രവാചകനെ അധിക്ഷേപിക്കുകയാണ്. ഇന്നലെ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ നിയമസഭയിൽ അവരെ അറസ്റ്റ് ചെയ്യുമെന്ന് ലോകത്തോട് പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ഈ പ്രവാചകനോട് ഇത്ര വിരോധം? എന്തിനാണ് ഈ പ്രവാചകനോട് ഇത്രയേറെ സ്പർദ്ധ? എന്തിനാണ് ഈ കാരുണ്യത്തിന് തിരുതൂതർ ഇങ്ങനെ ലോകം മുഴുവനും കടന്നാക്രമിക്കുന്നത്? എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? ഒരു സമൂഹം മറ്റൊരു സമൂഹത്തെ എന്തിനെയാണ് സ്പർദ്ധ പറയുന്നത്? എന്തിനാണ് അവരുടെ ആരാധനകളെ ചീത്ത പറയുന്നത്? മുസ്ലിമിന്റെ മാണിക്യ കൊട്ടാരത്തില് പ്രവാചകൻ ലോകത്തിന്റെ പ്രവാചകനാണ്. എന്റെ കരളിനേക്കാളേറെ, എന്റെ രക്തത്തെക്കാളേറെ, എന്റെ മജ്ജയെക്കാളേറെ, എന്റെ ജീവനേക്കാളേറെ ഞാൻ സ്നേഹിക്കുന്ന പ്രവാചകന്. പ്രവാചകന്റെ അനുയായികൾ പറയാറുണ്ടായിരുന്നു, റൂഹീ ഫിദാകയാ റസൂലല്ലാഹ്, ആത്മാവ് കൊടുത്ത് സമർപ്പണം ചെയ്ത് തന്റെ നെഞ്ചിലേക്ക് ചേർത്തുനിന്ന പ്രവാചകനെ. ഓരോരുത്തർക്കും അവരവരുടേതായ ആരാധനകളുണ്ട്. ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ കൊല്ലം ദൈവേശ്വരത്തിന് പോകുമ്പോ നിസാമുദ്ദീനിലേക്ക് പോകുന്ന തീവണ്ടിയിൽ കയറുമ്പോ നിങ്ങൾ ഓർക്കുക, ഹീരാനി ദിനത്തിന്റെ സമ്മേളനം ഇവിടെ നടക്കുമ്പോ ബഗ്ദാദിന്റെ ധീരപുത്രനെ പോലെ ഇന്ത്യ രാജ്യത്തിന്റെ മണ്ണുകളിൽ ആത്മീയതയുടെ നന്മകൾ പ്രകാശിപ്പിച്ച ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ലോകം കണ്ട മഹാരഥനായ മഹാമനീഷി ഡൽഹിയുടെ തെരുവോരത്തിലൂടെ നടന്നുപോയ ഹസ്രത്ത് നിസാമുദ്ദീൻ, ഹസ്രത്ത് നിസാമുദ്ദീൻ എന്ന ഔലിയ ഭക്ഷണം കഴിക്കാതെ വിശന്നിരിക്കുകയാണ്. ആരോ വന്ന് ചോദിച്ചു വെച്ചേ ഒരൽപ്പം മുടക്കെ ചപ്പാത്തി തരട്ടെയോ, എത്ര നാളാണിങ്ങനെ പട്ടിണി കിടക്കുക, എത്ര നാളാണിങ്ങനെ പട്ടിണി കിടക്കുക? ആ സമയത്ത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു വെച്ചേ, ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ തന്റെ കുടിലിന്റെ ജനാലയിലൂടെ ഡൽഹിയുടെ തെരുവോരത്തിലേക്ക് നോക്കി, ഡൽഹിയുടെ തെരുവോരത്തിലേക്ക് നോക്കി. ഇന്നത്തെ ഡൽഹിയുടെ തെരുവോരങ്ങൾ രണ്ടു രൂപയ്ക്ക് വേണ്ടി ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി പച്ചമാംസം വിൽക്കുന്ന പരമവേശ്വകളുടെ ഡൽഹി, ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാൻ മുതലാളിയുടെ പാദത്തിന്റെ ചവിട്ടേക്കുന്ന പാവപ്പെട്ട തേരു പ്രദേശക്കാരന്റെ ഡൽഹി, ജംസോഗ് മില്ലിയനുണ്ടായ ബോംബെയുടെ മറ്റൊരു പതിപ്പായ ഡൽഹി, ആ ഡൽഹിയിൽ ഒരു നേരത്തെ വൃത്തിക്കഷണമില്ലാതെ കടന്നു പോകുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ടവരെ നേരെ വരെ ചൂണ്ടി അവരുടെ നിസാമുദ്ദീനൗലിയ പറഞ്ഞു പത്രേ, ഈ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഒരായിരം ആളുകൾ ഒരു നേരത്തെ ഭക്ഷണം കെടുക്കാതെ കിടക്കുമ്പോ ഈ നിസാമുദ്ദീന്റെ തൊണ്ണയിൽ എങ്ങനെയാണ് ചപ്പാത്തി ഇറങ്ങുക എന്ന് പറഞ്ഞ് പാവപ്പെട്ടവന്റെ നേരെ കൈതിരിച്ച നിസാമുദ്ദീൻ ഔലിയ, അതിർത്തി നിസാമുദ്ദീൻ ഔലിയ യമുന നദിയുടെ തീരത്തുകൂട് നടന്നു പോകുമ്പോ ഹൈന്ദവ സഹോദരങ്ങൾ യമുന നദിയിൽ മുങ്ങിക്കൊളുക്കുകയാണ്. അവരുടെ പാപങ്ങൾ ആ വെള്ളത്തിൽ അഴിയിച്ചു തീർക്കാൻ അവരവരുടെ വിശ്വാസം പോലെ യമുന നദിക്കരയിൽ അവർ മുങ്ങിക്കൊളുക്കുകയാണ്. ആ സമയത്ത് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ഇന്ത്യയുടെ തേജസ്സിന്റെ പുത്രൻ നടന്നു പോകുമ്പോ അനുയായികൾ ആരോ വന്നിട്ട് ചോദിച്ചു പത്രേ, എത്രയോ ഹൈന്ദവരാണ് യമുന നദിയിൽ മുങ്ങിക്കൊളുക്കുന്നത്, അവരുടെ പാപം അതോടെ കഴുകി തീരുമെന്നാണ് പറയുന്നത്. എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഇത് ശരിയാണോ? യമുന നദിക്കരയിൽ മുങ്ങിക്കൊളിച്ചാൽ ഗംഗയിൽ ജലപാനം ചെയ്താൽ പതിനെട്ടാം പടികേറി ശബരിമലയിൽ പോയാൽ അയ്യപ്പന്റെ മുകളിൽ നാളികേരം മുടച്ചാൽ അവരുടെ പാപം തീരുമോ? യമുന നദിയിൽ മുങ്ങിക്കുളിച്ചാൽ അവരുടെ ആരാധനയുടെ ഈ കാര്യത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞതെന്താണ്? തൗഹീദിന്റെ മന്ത്രം മുഴക്കിയ അള്ളാഹുവിന്റെ മനസ്സും ശരീരവും ലയിപ്പിച്ചു നേർത്ത അവൾ ഇഷ്ടപ്പെടാത്തതൊന്നും ചെയ്യാത്ത ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ അവരോട് പറഞ്ഞതെന്തെന്നറിയുമോ? അവരോട് പറഞ്ഞതൊരു പാരിസീവാക്കായിരുന്നു. യമുന നദിക്കരയിൽ മുങ്ങിക്കുളിക്കുന്നവരുടെ ആരാധനയുടെ അർത്ഥഫലങ്ങൾ ചോദിച്ചവരോട് ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു പത്രേ, നിങ്ങൾ എന്നോട് ചോദിക്കുന്നതിന്റെ അർത്ഥം എനിക്കറിയാം. അത് കൗമേ അത് കൗമേ നിസാമുദ്ദീൻ ഔലിയ പറഞ്ഞു പത്രേ, അത് കൗമേ റോഹസ്, ഓരോ മനുഷ്യർക്ക് അവർക്കും അവരവരുടെ ആരാധനകളുണ്ട്. അത് കൗമേ അവർക്ക് ഓരോരുത്തർക്കും അവരവരുടെ ആരാധനാലയങ്ങളുണ്ട്, അവരവരുടെ കോവിലുകളുണ്ട്. അത് കൗമേ ഇബാദത്ത് ഗോഹസ്ത് അവരവരുടെ ആരാധന ക്രമങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഓരോരുത്തർക്കും അവരവരുടെ ആരാധനകളുണ്ടെന്ന് പറഞ്ഞു പോയ ഹസ്രത്ത് നിസാമുദ്ദീൻ ഔലിയ ആ വലിയ ജീവിച്ചിരുന്ന മണ്ണിലാണ് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, കർക്കശമായിട്ട് പറഞ്ഞു, കർശന ബുദ്ധിയോടെ ഖുർആൻ പറഞ്ഞു, മറ്റുള്ളവരുടെ ആരാധനകളെ നിങ്ങൾ ചീത്ത പറയരുതേ, മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിങ്ങൾ ചീത്ത പറയരുതേ എന്ന് ഖുർആൻ കർക്കശമായി വിളിച്ചു. ആ പ്രവാചകനെയാണ് ഇന്ന് ചീത്ത പറയുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകനെ ഭ്രാന്തരെന്ന് വിളിച്ചപ്പോ അള്ളാഹു പറഞ്ഞു, പത്ര നബിയേ മാ അന്ത ബിനഅമതി റബ്ബിക ബിമജ്നൂൻ അള്ളാഹുവിന്റെ പുണ്യം കണ്ടു അങ്ങ് ഭ്രാന്തനല്ല നബിയേ.
അള്ളാഹുവിന്റെ പ്രവാചകനെ അള്ളാഹു സ്നേഹിച്ചത് ഇങ്ങനെയായിരുന്നു. റസൂലിനോട് പറഞ്ഞ നബിയേ അങ്ങേ ഭ്രാന്തനെന്ന് വിളിച്ചാലും അങ്ങൊരു ഭ്രാന്തനല്ല നബിയേ. നമുക്ക് സാധാരണ നമുക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നമ്മുടെ കൂട്ടുകാരനെ നമ്മളൊരാൾ ആക്ഷേപിച്ചാൽ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ? ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ആ സഹോദരനൊരു ആപത്തുണ്ടായാലും നമ്മൾ വല്ലാതെ അയാളെ പോയി ആശ്വസിപ്പിക്കില്ലേ? നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ ആ കൂട്ടുകാരനൊരു ആപത്തുണ്ടായി, അയാളും വല്ലാതെ മനസ്സ് വിഷമിച്ചിരിക്കുകയാണ്, ആ സമയത്ത് അയാളെ എത്രയോ രീതിയിൽ പോയി നമ്മൾ സമാശ്വസിപ്പിക്കുന്നത് ഒരു കൂട്ടുകാരന്റെ ലക്ഷണമല്ലേ? അല്ലേ? കുഴപ്പമില്ല, അങ്ങനെയല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ റസൂലുള്ളാഹി ആക്ഷേപിച്ചു ആര്? വലീദ് ബിൻ മുഗീറ. റസൂലുള്ളാഹിയെ ഭ്രാന്തൻ എന്ന് വിളിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സ് മുണ്ടു, അള്ളാഹുവിന്റെ റസൂലിന്റെ മനസ്സ് മുന്തു മുന്തു മനസ്സ് കണ്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദുഃഖത്തോടെ ഇരിക്കുമ്പോ പ്രവാചകന്റെ ദുഃഖം മാറ്റാൻ വേണ്ടി വന്നു തരാൻ അള്ളാഹുവാണ് ദുഃഖം മാറ്റി കൊടുത്തത്. ഇവിടെയാണ് മിഹ്റാജ് പ്രസക്തമാകുന്നത്. റസൂലുള്ളാഹിന്റെ ദുഃഖം മാറ്റി തരാൻ അള്ളയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ആദരവായ പ്രവാചകന്റെ ദുഃഖം മാറ്റുന്ന നോക്കുക. നമുക്ക് വല്ലാതെ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരനെ വേറൊരാൾ ആക്ഷേപിച്ച് അങ്ങനെ വല്ലാത്ത ആക്ഷേപം ഉണ്ടായിട്ട് നിൽക്കുകയാണ്, ആ സമയത്ത് നമ്മൾ പോയി അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ട്, ഏയ് നീ അങ്ങനെയൊന്നുമല്ല, നീ വിഷമിക്കണ്ട, നീ നല്ലവനാണ്. എന്നിട്ടും അയാളുടെ വിഷമം മാറിയില്ലെങ്കിൽ എന്ന് പറയും, ഏയ് നിന്നെ കുറിച്ച് പറഞ്ഞതാരാ, നിന്നെ ആരാക്ഷേപിച്ചത്? അവന്റെ കഥ നിനക്ക് കേട്ടിട്ടില്ലേ? അവൻ ഈ സമൂഹത്തിൽ ഒരു നിലയും വിലയില്ലാത്തവനാണ്, അവൻ പണ്ട് മുതലേ അങ്ങനെയാണ്, അവന്റെ ജോലി അതാണ്. നമ്മൾ സാധാരണ പറയുന്നെന്താ, നമ്മളൊരാൾ ആക്ഷേപിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നെന്താ, ഏ നീ വിഷമിക്കണ്ട, നിന്നെ കുറിച്ച് പറഞ്ഞെടുക്കണവനാരാ? അവന്റെ ജോലി അത് തന്നെയാണ്, അവൻ എല്ലാവരെയും കുറിച്ച് ഇങ്ങനെ പറയും. മാത്രമല്ല അവനൊരു അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞൊന്നുമല്ല. നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ സാന്നിധ്യത്താൻ വേണ്ടിയല്ലേ പറയുന്നത്? അല്ലാഹു അവന്റെ കൂട്ടുകാരൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബുള്ള അല്ലാഹുവിന്റെ കൂട്ടുകാരൻ, അല്ലാഹുവിന്റെ കൂട്ടുകാരൻ. അല്ലാഹു സുബ്ഹാനഹു വതആല പ്രവാചകനെ ഒരു അതിരറ്റ വാത്സല്യത്തോടെ ആശ്വസിപ്പിക്കുകയാണ്, അങ്ങ് ഭ്രാന്തനല്ല നബിയേ, അങ്ങ് ഭ്രാന്തനല്ല നബിയേ. വൈന്നക ലലാ ഖുലുഖുന്നലീ, അങ്ങ് ഒരു ഉത്തമമായ സ്വഭാവത്തിന്റെ മുകളിലാണ് നബിയേ, അങ്ങ് മാന്യനാണ് ഉദാരനാണ്, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അല്ലാഹുവേ അള്ളാഹുവിന്റെ തിരുദൂതരെ പേടിക്കണ്ട, ഒരു കൂട്ടുകാരനെ പോലെ സ്വഭാവത്തിനെത്തി ആശ്വസിപ്പിക്കുകയാണ്. എന്തിനാണ് തിരുദൂതരെ? അങ്ങേ കുറിച്ച് പറയുന്നവൻ ആരെന്നറിയുമോ? അങ്ങേ കുറിച്ച് പറയുന്നവൻ അങ്ങേ ആക്ഷേപിക്കുന്നവൻ ആരെന്നറിയുമോ? ഇതാ
അള്ളാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ അങ്ങേ ആരാ അങ്ങേ ആക്ഷേപിക്കുന്നവൻ ആരെന്നറിയുമോ? പണ്ട് മുതലേ സർവ്വ നന്മകൾക്കും വികാരം നിൽക്കുന്നവനാണ്, മൂത്തതിനവൻ പരിധി കടന്നവനാണ്, അഭീമവൻ കൊടും കുറ്റാളിയാണ് നബിയെ. പരദൂഷണം പറയുന്നവന്റെ ജോലിയാണ് നബിയെ. അതുകൊണ്ട് ദുരുദൂതരെ, അള്ളാഹുവിന്റെ ഖുർആൻ തന്റെ പ്രവാചകനെ ദുഃഖിപ്പിച്ചവന് അള്ളാഹുവല്ലാത്ത ശൈലിയിൽ പറയുകയാണ്, അല്ല നബിയെ, അല്ല നബിയെ, അവനാരെന്നറിയുമോ? അവൻ ചഴച്ചുവെച്ചവനാണ് നബിയെ. തന്റെ ഹബീബിന്റെ മനസ്സ് വേദനിപ്പിച്ചവന് പ്രവാചകനെ സ്വാന്തനിപ്പിക്കുകയാണ്, കൂട്ടുകാരെ ഇടപെടുകയാണ്. ഓ നബി, അങ്ങേ പറഞ്ഞവനാരെന്നറിയുമോ? അങ്ങേ ആക്ഷേപിച്ചവൻ, അവൻ സലീം, അവന്റെ വിതരിക്കപ്പെട്ടവനാണ് നബിയെ, അവൻ ചഴച്ചുവെട്ടവനാണ് നബിയെ. ലോകം മുഴുവൻ മൽബുദപ്പെട്ടുപോയി. അതുകൊണ്ട് നമുക്കിന്നും അതേ പറയാനല്ലോ, പറയാനൊക്കെ കഴിയാത്തത് കണ്ട് പറയാത്തതാണ്. കാരണം റസൂലുള്ള നമ്മളോട് പഠിപ്പിച്ചതാണ്, അള്ളാഹുവിന്റെ റസൂലിനെ ആക്ഷേപിച്ചവൻ ഇന്നും പത്രത്താളുകളിലൂടെ റസൂലുള്ളവനെ ആക്ഷേപിച്ചവന് അള്ളാഹ് പറഞ്ഞത് അവൻ ആരെന്നറിയുമോ? ജനീമെന്നവൻ പിടച്ചുപെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അവൻ കുടുംബത്തിൽ പിറക്കാത്തവനാണ്, അവന് തന്തയ്ക്ക് പിറക്കാത്തവനാണ് നബിയെ. അള്ളാഹ് പറഞ്ഞ വാക്കിന്റെ അതേ അർത്ഥമാണ് പറഞ്ഞത്. ജനീമെന്നവൻ യഥാർത്ഥ പിതാവിനുണ്ടായതല്ല. വലീദബ്നു മുഗീറ തലവാരത്തിന്റെ ഭിത്തിയിലെ ചാരി നിന്ന് അഹങ്കാരത്തോടെ നിൽക്കുമ്പോ തലയിൽ അശനിപാഠം വന്ന് വീണതുപോലെ പറയുന്നു, നീ വ്യഭിചാര പുത്രനാണ്, നീ കുടുംബത്തിൽ പിറക്കാത്തവനാണ്. മുഗീറ ഞെട്ടിപ്പോയി. ആളുകൾ മുഴുവനും ഓടി വന്ന് മുഗീറയോട് ചോദിച്ചു, മുഗീറ നിന്നോടാണ് പറയുന്നത് നീ പിടച്ചുപെട്ടവനാണെന്ന്? എനിക്കറിയില്ല, എന്റെ മാതാവിനോട് ചോദിക്കാം. ആളുകൾ വലീദബ്നു മുഗീറയുടെ മാതാവിന്റെ മുമ്പിലെത്തി എന്നിട്ട് ചോദിച്ചു, ഇവന്റെ പിതാവാരാണ്? വലീദബ്നു മുഗീറയുടെ മാതാവ് ആരുമറിയാതെ ചാരമൂടി കിടന്ന അധർമ്മത്തിന്റെ ഈ കരിനിലെ സത്യത്തെ ഖുർആൻ വെളിയിലോട്ട് കൊണ്ടുവന്നു. ആ മാതാവ് പറഞ്ഞുവത്രേ, വകാന അബൂഹു ഇന്നീന, ഇവന്റെ പിതാവ് സന്തനായിരുന്നു. ഒരാക്ഷരയനുമായി ഞാൻ ശാരീരിക ബന്ധം ഏർപ്പെടുത്തിയപ്പോ അതിലൂടെ എനിക്കുണ്ടായ കുഞ്ഞാനിത് മക്കാറിയാത്ത, കുടുംബമറിയാത്ത, അവന്റെ ഉമ്മയല്ലാതെ മറ്റൊരാളറിയാത്ത മൂടിക്കിടന്ന സത്യത്തിൽ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് എന്റെ പ്രവാചകനെ എന്റെ കൂട്ടുകാരന് ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവൻ ആരുമായി കൊള്ളട്ടെ, ഡെന്മാർക്കിലാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, അവസവാദത്തിന് കേളികേട്ട കേരളത്തിന്റെ ഈ നല്ല സാമുദായിക ഐക്യത്തെ തകർക്കാൻ വരുന്ന ചിത്രശക്തികൾ ഇന്ന് പാർലമെന്റ് പോലും നിയമസഭയിൽ ആഭ്യന്തരമന്ത്രി പോലും പറയുന്ന അവസ്ഥയിൽ അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുന്ന റസൂലുള്ളവനെ ആക്ഷേപിക്കുമ്പോ അവരെ കുറിച്ച് നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ തമ്പുരാൻ പറഞ്ഞു, അവര് പിഴച്ചുവെച്ചവരാണ് നബിയെ. കുടുംബത്തിൽ പറഞ്ഞവനത് ചെയ്യില്ല, തന്ത്രിക്ക് പറഞ്ഞവനവൻ ചെയ്യില്ല നബിയെ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. കാരണം അള്ളാഹുവിന് അത്രയ്ക്ക് സ്നേഹമായിരുന്നതെന്ന് ചെയ്യപ്പെട്ട ഹബീബിനോട്, അള്ളാഹുവിനെ ഏറ്റവും ഹബീബിനോട്, അള്ളാഹു റസൂലിനോ അത്രയേറെ സ്നേഹമായിരുന്നതെന്ന് അള്ളാഹുവിനോട്. ലോകത്തിന് പ്രേമം കാണാൻ കഴിയുമോ? കണ്ണു തുറഞ്ഞാൽ കണ്ണു തുറച്ചു കൊടുക്കുന്ന, ദശമം വന്നാൽ സാന്ത്വനിപ്പിച്ചു കൊടുക്കുന്ന ഒരനുരാഗ കൊട്ടാരത്തിന്റെ മണികുമാരനെ കാണണോ? അതാരാണെന്നറിയുമോ? സർവറെ ആലം സർക്കാരേ ദാലം നബി മുഹമ്മദ് റസൂലുള്ളാഹ്.
ഒരു വല്ലാത്ത സ്നേഹമായിരുന്നു അവരുടെ തമ്മിൽ, വല്ലാത്ത സ്നേഹമായിരുന്നു. സ്നേഹം എത്ര കൂടിയാലും റസൂലുള്ളാഹ് ഇത്രയും സ്നേഹിച്ച അല്ലാഹ്, നമുക്ക് സ്നേഹം വലുതായിട്ട് കൂടുമ്പോ നമ്മൾ അവരെ എന്തെങ്കിലും ഒരു അബദ്ധത്തിൽ ചാടാൻ വേണ്ടി പോയാ നമ്മൾ കടന്നത്. നമ്മുടെ മക്കളോട് നമുക്ക് ഭയങ്കര സ്നേഹമാണ് അല്ലേ? ആ മക്കൾ നമുക്ക് വല്ലാത്ത സ്നേഹമാണ്. പക്ഷെ ആ കുഞ്ഞുങ്ങൾ ഒരു തെറ്റ് ചെയ്യുമ്പോ നമ്മൾ ആ കുഞ്ഞുങ്ങളോട് പറയും, മക്കളെ നമ്മൾ അടിക്കുന്ന എന്തിനാണ്, അവരെ ശാപിക്കുന്ന എന്തിനാണ്? സ്നേഹം കൂടുന്നത് കൊണ്ടല്ലേ മക്കളെ, നിങ്ങൾ ആ തെറ്റ് ചെയ്യരുത്, നീ അങ്ങനെ ചെയ്യാൻ വേണ്ടി പോയതിന് സാധ്യതയുണ്ട്, അതുകൊണ്ട് നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞൊരു തെറ്റിലേക്ക് നമ്മുടെ മക്കൾ വീഴാൻ പോകുമ്പോ ആ മക്കളെ നമ്മൾ പിടിച്ചു മാറ്റി അവരെ ശാസിക്കുന്നത് എന്തിനാണ്? അവരാ ചട്ടിൽ വീണു പോകാതിരിക്കാനാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് പെട്ടെന്ന് എന്തോ ഒരു അപാകത തോന്നുന്ന അവസ്ഥയിലെത്തിയപ്പോ അള്ളാഹു സ്നേഹിക്കുക മാത്രമല്ല അതൊക്കെ കൂട്ടുകാരനെ വിളിച്ചിട്ട് ശാസിച്ചേ, നേരെ അങ്ങനെ ചെയ്യരുത്,
ഞാനും നീ തമ്മിലുള്ള ബന്ധത്തിന് കോട്ടം തട്ടുണ്ട്, അതുകൊണ്ട് നീ അത് ചെയ്യാൻ പാടില്ല എന്ന് അല്ലാഹു പറഞ്ഞു. അതെന്തൊരു സ്നേഹമാണ്! സ്നേഹിച്ചു എന്ന് മാത്രമല്ല,
തെക്കിലോട്ട് പോകുമ്പോ
അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഗുഹയിൽ വന്നിട്ട് മക്കാ ഖുറൈശികൾ വന്നിട്ട് പറഞ്ഞു, നബിയെ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ അനുയായികൾ മുഴുവൻ പാവങ്ങളാണ്, നിന്റെ അനുയായികൾ മുഴുവൻ കറുത്തവരാണ്, ആ കറുത്തവരെ നീ നിന്റെ കൂടെ കൊണ്ടുവന്ന് നടത്തിയാൽ ഞങ്ങൾ കൂടെ വരൂല, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ, ഗോത്ര പ്രമാണിമാരായ ഞങ്ങളെല്ലാം നിന്റെ കൂടെ വരാം, അതുകൊണ്ട് ആ കറുത്തവരെ മുഴുവനും നീ മാറ്റി നിർത്തുക. ഇസ്ലാം കറുത്തവനെ മാറ്റി നിർത്തിയതല്ല, ഇസ്ലാം കറുത്തവനെയും പാവപ്പെട്ടവനെയും എപ്പോഴും ഒട്ടിക്കൊട്ടി കയർത്തി വെച്ചതാണ് ഇസ്ലാം. ഇന്നും ഒരു കറുത്തവൻ മുസ്ലിമായാൽ ഹാദിമുൽ ഹറമൈനി ശരീഫൈനി ഭരിക്കുന്ന സൗദി അറേബ്യയിലെ കഅബാലയത്തിന്റെ ഒന്നാമത്തെ സഫിലാണ് നാളെ അവന്റെ സ്ഥാനം. ഒരു ദളിതൻ, ഒരു കറുത്തവൻ മുസ്ലിമായി ഇസ്ലാമിലോട്ട് കടന്നു വന്നാൽ ഇന്ന് ഷാഹിദ് മുസ്ലിമായ നാളെ അവന് ആദിമൽ ഹറമൈനി ശരീഫിയുടെ സൗദിയിലെ കഴിവാലയത്തിന് മുമ്പ് സഭയിൽ അവനെ നിൽക്കാനും മാറ്റി നിർത്താർക്കും പറ്റൂല. ഇന്ന് മുസ്ലിമായവനും പരമ്പരാഗത മുസ്ലിമും പദവിയിൽ ഒരേപോലെയാണ്. അതുകൊണ്ടല്ലേ കവി പറഞ്ഞത്, എത്രയോ ദൂരം വഴി മാറി നിൽക്കുമോ ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രമവനത്ര താരതമനീടാം ഒട്ടും പേടിക്കണ്ട നമ്പുരാരേ. എത്ര ദൂരം വഴിമാറി നിൽക്കാൻ പറഞ്ഞവനെ ഇസ്ലാമിലേക്ക് വന്നാൽ അവൻ ഏറ്റവും വലിയ ഉന്നത സ്ഥാനത്താണ്. മക്കാ ഖുറൈശികൾ പ്രമാണികൾ വന്നിട്ട് ഈ കറുത്തവരുടെ കൂടെ ഞങ്ങൾ ഇരിക്കൂല, ഇവരെ മാറ്റി നിർത്തണം, ഇവരെ മാറ്റി നിർത്തണം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മനസ്സിലൊരു ചിന്തയുണ്ടായി, ഇക്കാലത്തേക്ക് ഈ പാവങ്ങളെ ഒന്ന് മാറ്റി നിർത്തിയാലും ഗോത്ര പ്രമാണികാരൊക്കെ മുസ്ലിം ആവൂലോ, അപ്പൊ പിന്നെ ഒരല്പനേരത്തേക്ക് ഇവരെ ഒന്ന് മാറ്റി നിർത്തിയാലെന്താ? റസൂലുള്ള ദീനിന്റെ ഗുണകരമായൊരു ചിന്ത മനസ്സിൽ വന്നപ്പോ ആ സമയത്താണ് കറുത്തവനായ അടിമയായ അന്ധനായ ഇബ്ന് ഉമ്മു മക്തൂം റസൂലുള്ളാഹിന്റെ അടുക്കൽ വരുന്നത്. ഇബ്നു മക്തൂം കണ്ണു കാണില്ല, ആരൊക്കെയാണ് അവിടെ ഇരിക്കുന്നതെന്ന് അറിയില്ല. വാതിൽ പടിയിലെത്തി ഉമ്മു മക്തൂം സലാം ചൊല്ലി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. സലാം കേട്ട പ്രവാചകൻ നോക്കുമ്പോ ആരെയാണോ മാറ്റി നിർത്താൻ മക്കാ ഖുറൈശികൾ പറയുന്നത്, അതേ അകൃതനായ അതേ ദളിതനായ അതേ അധികൃതനായ ഉമ്മു മക്തൂം വന്ന് നിൽക്കുകയാണ്. ഇത് കണ്ടപ്പോ റസൂലുള്ളാഹിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു, ഈ സമയത്ത് ഉമ്മക്കുത്തും വന്നത് ഇവർ പോയിട്ട് വന്നതായിരുന്നു. ഉമ്മക്കുമിനെ മാറ്റണമെന്നാണ് പറയണത്, ഉമ്മക്കുത്തുമിനെ മാറ്റണമെന്നാണ് പറയണത്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരെ കുറിച്ചാണോ പരാതി, ആ പരാതി ഭർത്താവിന്റെ മൊബൈൽ ഫോണിന്റെ നമ്പർ കണ്ടു. ഈ നമ്പർ ആരാ വിളിച്ചത്, എന്തിനാ വിളിച്ചതെന്ന് ഭാര്യ തട്ടിക്കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിൽ നിന്നൊരു മിസ് കോൾ തീർന്നില്ല. അതിനെ കുറിച്ച് പറഞ്ഞ് ബഹളുണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതീ നുറുങ്ങി കോൾ വരുന്നത്, തീരുന്നു. മുത്തലാഖ് സംഭവിച്ച് പിന്നെ അറുപതും കഴിയുമതോ, ആരെ കുറിച്ചാണോ വിവാദം, ആ വിവാദ പുരുഷനാണ് കടന്നു വരുന്നത്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമ്മമക്കുത്തും കടന്നു വരുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം ചുളിഞ്ഞു പോയി, എന്റെ ഉമ്മക്ക് പോയി ഈ സമയത്തുകളിലേക്ക് കടന്നു വന്നു. അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുഖം ചുളിഞ്ഞപ്പോ ഉമ്മക്ക് തോന്നിയതല്ലാത്ത ദുഃഖമായി പോയി. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടില്ല, അതാ പിന്നിൽ നിന്നും മണ്ണിലേക്ക് വന്നു ബദന ലോകത്ത് നിന്ന് പുജ്യബോധനത്തിന്റെ വെളിപാടുമായി. റൂഹുള്ള മീനു മലക്കു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൂട്ടുകാരെന്ന മനസ്സിൽ തങ്ങളുടെ സൗഹൃദ ബന്ധത്തിന് കോട്ടം വരുത്തുന്ന എന്തോരു ചിന്ത വന്നു എന്നറിഞ്ഞപ്പോ കൂട്ടുകാരൻ വഴിതെറ്റി പോകുന്നത് കൂട്ടുകാരൻ സഹിക്കാൻ കഴിയുമോ, അബീബ് വഴിതെറ്റുന്നത് മഹബൂബിന് സഹിക്കാൻ കഴിയുമോ? അല്ലാഹു പറഞ്ഞ വേണ്ട നബിയെ അവസവതവല്ല അനജാഹു വേണ്ട നബിയെ മുഖം ചുലുക്കണ്ട നബിയെ പാവപ്പെട്ടവനെ മാറ്റി നിർത്തല്ല നബിയെ പാവപ്പെട്ടവനെ ആട്ടിയോടിച്ചാൽ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് വിള്ളലുണ്ടാകുമെന്ന് ഒരു ഭാഗത്തന്റെ മഹബൂബിന് തന്റെ ഹബീബിന് വിലയൊരു ചിന്ത വന്നപ്പോ അള്ളാഹു കുട്ടികളെ പിതാവ് ശാസിക്കുന്നത് പോലെ ശാസിച്ചു. അത്രേ ഇത്രത്തോളം സ്നേഹിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെ. പക്ഷേ ഈ പ്രവാചക സ്നേഹം ഉണ്ടായാലും സ്നേഹത്തിന്റെ ഇടയിൽ പ്രണക്കുണ്ടാവും, സ്നേഹം കൂടുമ്പോഴാണ് പ്രണക്കുണ്ടാവുന്നത്. സ്നേഹം വല്ലാതെ കൂടുമ്പോഴും പിണക്കുണ്ടാവും. ആ പിണക്കുണ്ടെന്നുവരെ നിസ്സാര കാര്യം എന്താ, അവന്റെ ബർത്ത്ഡേ എന്നെ അറിയിച്ചില്ല, അവ അവിടെ പോവാന്ന് എന്നോട് പറഞ്ഞില്ല, അവന്റെ വീട്ടിൽ നടന്ന ഒരു പരിപാടിക്ക് അവൻ എന്നെ വിളിച്ചില്ല, എന്നോടെങ്കിലും പറയേണ്ടതല്ലേ, എന്നെ അവൻ ആ സമയത്ത് മറന്നു പോകാവോ, പാടില്ലല്ലോ. സ്നേഹം കൂടിയാൽ കൂടുന്നതിനിടയിൽ പിണക്കുണ്ടാവും. അതുകൊണ്ടാണ് ഈ ഭാര്യ ഭർത്താക്കന്മാരും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് പെട്ടെന്ന് പിണങ്ങളും. കാരണം സ്നേഹം കൂടുമ്പോൾ പിണക്കും സ്വാഭാവികമാണ്. എന്റെ സഹോദരങ്ങൾ ഈ രണ്ട് കൂട്ടുകാരും തമ്മിൽ പിണങ്ങി, അള്ളാഹു റസൂലും തമ്മിൽ പിണങ്ങി, അള്ളാഹു സുബ്ഹാനഹു റസൂലുള്ളാഹിയോട് പിണങ്ങി. ഞാൻ വെറുതെ പറയുന്നില്ല, ഖുർആനല്ലേ ഇത്. ഇവര് തമ്മിൽ എത്രത്തോളം സ്നേഹമായിരുന്നു, ആ സ്നേഹത്തിന്റെ ഇടയിൽ ഇവര് രണ്ടുപേരും തമ്മിൽ പിണങ്ങി. പിണങ്ങാനുള്ള കാരണം എന്താ, നിസ്സാര കാര്യം. എന്താ നിസ്സാര കാര്യം? ഇവര് തമ്മിൽ പിണക്കുണ്ടായി. അള്ളാഹുവിന്റെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് കുറെ ആളുകൾ ചോദിച്ച് നബിയെ, അസ്ഹാബുൽ കഹ്ഫ് എത്ര പേരാണ്, ഗുഹയിൽ പോയി ഒളിച്ചിരുന്ന ആളുകൾ എത്ര പേരാണ്? അള്ളാഹുവിന്റെ റസൂല് പെട്ടെന്ന് ഓർത്തില്ല, പറഞ്ഞുപോയി നാളെ പറയാം, ഇൻഷാ അള്ളാഹ് എന്ന് പറയാൻ മറന്നു. അള്ളാഹു എന്നോട് പറഞ്ഞതെന്നാൽ അള്ളാഹു വിധി കൂട്ടിയാൽ പറയാം. എന്റെ കൂട്ടുകാരന്റെ പേര് പറയാൻ, റസൂലിന്റെ കൂട്ടുകാരന്റെ അള്ളാഹുവിന്റെ പേര് പറയാൻ മറന്നുപോയി, നാളെ പറയാമെന്ന് പറഞ്ഞു കളഞ്ഞു. ഇൻഷാ അല്ലാ എന്നുള്ള തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തന്നെ സ്നേഹിക്കുന്ന കൂട്ടുകാരന്റെ പേര് പറയാൻ മറന്നുപോയി. അല്ലാഹ് വണങ്ങി. സ്നേഹം അനുരാഗം കൂടുമ്പോഴാണ് പിണക്കമുണ്ടാവുക. പിണങ്ങിയതിന്റെ കാരണം എന്താ? അല്ലാ എന്ന തന്റെ പ്രേമ വാചനത്തിന്റെ പേര് പറയാൻ മറന്നുപോയി. അള്ളാഹു പ്രവാചകനോട് പിണങ്ങി, അള്ളാഹു പ്രവാചകനോട് പിണങ്ങി. ഇവരുടെ രണ്ടുപേരുടെയും ഇടയിൽ ഒരു ദൂതനുണ്ടായിരുന്നോ? ഈ അനുരാഗത്തിന്റെ ഇടയിൽ ഒരു ദൂതനുണ്ടായിരുന്നോ? എത്രയോ പ്രണയകാവ്യം നാം കേട്ടിട്ടുണ്ട്, എത്രയോ പ്രേമകാവ്യങ്ങൾ നാം കേട്ടിട്ടുണ്ട്. ലൗലാ മജ്നൂൻ അനശ്വര ക്ലാസിക് പ്രേമം, മുംതാസിന്റെ സാധകാന്റെ പ്രേമകുടീരം കണ്ടിട്ടുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, കാമുകയുടെയും കാമുകന്റെയും ഇടയിൽ പ്രണയത്തിന്റെ ദൂതനായി പറന്നു പോകുന്ന പ്രാവിന കൂട്ടങ്ങളെ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ റസൂലിന്റെയും അല്ലാഹുവിന്റെയും ഇടയിൽ ഈ അനുരാഗത്തിന്റെ ദൂതുകൾ മാറിയ ഒരു മാറ്റമുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, റൂഹു അമീനും മലക്കു ജിബ്രീൽ. ഞാൻ ചെയ്യുന്നത് അനുരാഗത്തിന്റെ ഭാഷയാണ്. ചിലപ്പോഴും പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയേക്കാം, ഞാൻ പറയുന്നത് അനുരാഗത്തിന്റെ മഹത്വത്തിന്റെ ഭാഷയാണ്. ഹസീമാ